അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വബഅദ്. ഷെയ്ഖ് അബൂ അബ്ദുല്ലാ ഹംസ അന്നായിലി ഹഫിളഹുല്ലാ രചിച്ച തൻബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിലെ അസ്മാഉൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ നാമങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം രചിച്ച ലേഖനങ്ങളിലെ രണ്ടാമത്തെ ലേഖനം ഔസാഫുൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം ഈയൊരു ലേഖനത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഇതിൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഏതാനും ചില സിഫാത്തുകൾ, വിശേഷണങ്ങൾ നമ്മോട് വിശദീകരിക്കുകയാണ്. ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു: لقد وصف ربنا جل وعلا القرآن الكريم بأوصاف كثيرة. الله تعالى വിശുദ്ധ ഖുർആനിൽ അവന്റെ ഈ ഖുർആനിനെ ധാരാളം വിശേഷണങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ഗുണവിശേഷണങ്ങളെ നമുക്ക് അല്ലാഹു തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ വിശേഷണങ്ങളും വിശദീതിന്റെ വസ്ഫുകളും എന്ന് പറയുന്നത് അത്താരീഫ് ബിൽ ഖുർആൻ, ഖുർആനിനെ മനസ്സിലാക്കുവാൻ, ആ ഖുർആനിനെ അടുത്ത് പരിചയപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഈ ഔസാഫുകളെ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈയൊരു വിശുദ്ധ ഖുർആനിന്റെ ഔസാഫുകൾ, വിശേഷണങ്ങൾ, അതിന്റെ ആശയങ്ങൾ, ഇത് അറിയുക എന്നുള്ളത് മിൻ അഖ്വൽ അസ്ബാബിൽ മുഅയ്യന ബിഇദ്നില്ലാഹി അലാ തദബ്ബുരി ആയത്തിൽ ഖുർആൻ, ആ ഖുർആനിന്റെ ആയത്തുകളെ ആഴത്തിൽ ചിന്തിക്കാനും അതിനെ ഗ്രഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഈ വിശുദ്ധ ഖുർആനിന്റെ ഔസാഫുകൾ, വിശേഷണങ്ങളെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഖുർആനിന്റെ ആയത്തുകളെ, ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും അതിനെ ഗ്രഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് തന്നെ നാം എത്രമാത്രം ആവശ്യക്കാരാണ് ഇത്തരൊരു വിഷയത്തിന്. വിശുദ്ധ ഖുർആനിന്റെ ഔസാഫുകൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിന് നാം എത്രമാത്രം ആവശ്യക്കാരാണ്. ഖാസതൻ ഫീ സമനിൻ കസത് ഫീഹിൽ ഖുലൂബ് ഇല്ലാ മൻ റഹിമല്ലാ, പ്രത്യേകിച്ച് ഹൃദയങ്ങൾ കടുത്തുപോയ ഈ ഒരു കാലഘട്ടത്തിൽ നാം ഈ ഒരു വിഷയത്തിന് എത്രമാത്രം ആവശ്യക്കാരാണെന്നാണ്. അപ്പൊ ഷെയ്ഖ് ഇവിടെ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനെ അടുത്തറിയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ വിശുദ്ധ ഖുർആനിന്റെ സിഫാത്തുകളെ നാം മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതെന്നാണ്. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അള്ളാഹുവിന്റെ അസ്മാഅകളെയും അവന്റെ സിഫാത്തുകളെയും മനസ്സിലാക്കണമെന്നുള്ളതുപോലെ ഈ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുവാൻ നാം ഈ വിശുദ്ധ ഖുർആനിന്റെ പേരുകളെക്കുറിച്ചും അസ്മാഅകളെക്കുറിച്ചും അതിന്റെ സിഫാത്തുകൾ, അതിന്റെ വിശേഷണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അസ്മാഅകളെക്കുറിച്ച് ഏതാനും ചില അസ്മാഅകൾ നമ്മൾ കഴിഞ്ഞ ലേഖനത്തിൽ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഷെയ്ഖ് ഹഫിളഹുള്ള ഖുർആനിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഏതാനും ചില സിഫത്തുകൾ, ഏകദേശം 6-7 സിഫത്തുകളാണ് ഈ ലേഖനത്തിൽ നമ്മോട് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ സിഫാത്ത്, അൽ ഖുർആനു അറബിയ്യുൻ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അറബി ഭാഷയിലുള്ളതാണ്. അതാണ് ഷെയ്ഖ് ഹഫിളഹുള്ള നൽകി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ സിഫത്ത്, അൽ ഖുർആനു അറബിയ്യുൻ, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലുള്ളതാണ്, അറബി ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ ഈ ഖുർആൻ അറബിയിലാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് പ്രത്യേകം പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. സൂറത്തു യൂസുഫിന്റെ രണ്ടാമത്തെ ആയത്തില് അല്ലാഹു തആല പറയുന്നു: ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ. നാം അറബിയിലുള്ള ആ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെ അറബിയിലുള്ള ഖുർആൻ എന്നാണ് അല്ലാഹു തആല പ്രത്യേകം എടുത്ത് വിശദീകരിക്കുന്നത്. ഇപ്പോ ഖുർആനിന്റെ ഭാഷ എന്നുള്ളത് അറബി ഭാഷയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങാൻ കാരണം? അതിന് പണ്ഡിതന്മാർ പറയുന്നത് ലുഗത്തുൽ അറബി ഹിയ അഫ്സഹുൽ ലുഗത്തി വഐസറുഹ, അറബി ഭാഷ എന്നുള്ളത് ഏറ്റവും സുഡമായ ഭാഷയാണ്, ഏറ്റവും സമ്പുഷ്ടമായൊരു ഭാഷയാണ്. അതേസമയം തന്നെ വഐസറുഹ, ഏറ്റവും എളുപ്പമുള്ള ഭാഷയും അറബി ഭാഷയാണ്. ഈ ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള ഭാഷ അറബി ഭാഷയാണ്, ഏറ്റവും സുവ്യക്തമായ ഭാഷയും അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആനെ അല്ലാഹു തആല ഇറക്കാൻ കാരണം. അതുകൊണ്ടാണ് ഖുർആനെ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതിന്റെ ഫളിലാണെന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു. വദാലിക ലിഅന്ന ലുഗത അറബ് അഫ്സഹുൽ ലുഗത്തി, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അറബിയിൽ ഇറങ്ങാനുള്ള കാരണം ഈ ലുഗത്തുൽ അറബ്, അറബികളുടെ ഭാഷ അഥവാ അറബി ഭാഷ എന്നുള്ളത് ഏറ്റവും സുഡമായ, അഫ്സഹുൽ ലുഗത്തി, ഭാഷകളിൽ വെച്ച് തന്നെ ഏറ്റവും സുഡമായ സമ്പുഷ്ടമായ ഒരു ഭാഷയാണ്. വ അബിയനുഹ, ഭാഷകളിൽ വെച്ച് ഏറ്റവും സുവ്യക്തമായ ഭാഷയും അറബി ഭാഷയാണ്. വ ഔസഉഹ, ഭാഷകളിൽ വെച്ച് ഏറ്റവും വിശാലമായ ഭാഷയും അറബി ഭാഷയാണ്. വ അക്സറുഹ തഅദിയതൻ ലിൽ മഅനില്ലതി തഖൂമു ബിന്നുഫൂസ്, ഹൃദയങ്ങളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ ഏറ്റവും സമ്പൂർണമായിട്ട് പ്രതിഫലിപ്പിക്കാൻ, അതിനെ പ്രതിഫലിപ്പിച്ച് കാണിക്കാൻ കഴിവുള്ളത് അറബി ഭാഷയ്ക്കാണെന്നാണ്. അഥവാ മനസ്സിലെ ആശയങ്ങളെ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ മാത്രം നല്ല കഴിവുള്ള, അതിനുമാത്രം സമ്പുഷ്ടമായൊരു ഭാഷയാണ് അറബി ഭാഷ. അതിനുശേഷം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ഫലിഹാദ ഉൻസില അഷ്റഫുൽ കുതുബ് ബി അഷ്റഫിൽ ലുഗാത് അലാ അഷ്റഫിർ റുസുൽ, അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെ ഭാഷകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയായ അറബി ഭാഷയിൽ ഇറക്കി. ആ ഇറക്കിയത് ആർക്കു മേലാണ്? അല അഷ്റഫിർ റുസുൽ, പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇറക്കിയത്. ഇപ്പോ ആ ഖുർആൻ അത് വേദഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠമായതാണ്. ആ ഖുർആൻ ഇറങ്ങിയ ഭാഷ ഭാഷകളിൽ വെച്ച് ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠമായ ഭാഷയാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകൻ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ് എന്ന് മാത്രമല്ല, ബിസിഫാറത്തി അഷ്റഫിൽ മലായിക്ക, ആ ഖുർആനുമായി കൊണ്ട് അല്ലാഹു തആല അയച്ചത്, നബിയിലേക്ക് അയച്ചത് മലായിക്കത്തുകളിൽ വെച്ച് ഏറ്റവും അഷ്റഫായ, ഏറ്റവും ശ്രേഷ്ഠനായ മലക്കിനെയാണ്, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അതുകൊണ്ടും കഴിഞ്ഞില്ല, വകാന ദാലിക ഫി അഷ്റഫി ബിഖാലിൽ അർ, അങ്ങനെ ആ പ്രവാചകൻ ഉള്ള പ്രദേശം എന്നുള്ളതോ, ആ ഖുർആൻ ഇറക്കപ്പെട്ട പ്രദേശം എന്നുള്ളതോ, അത് ഭൂപ്രദേശങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും അഷ്റഫായ ശ്രേഷ്ഠമായ പ്രദേശമാണ്, അഥവാ മക്ക, മക്ക എന്ന് പറയുന്ന നാടാണ്. വബ്തദ ഇൻസാലുഹു ഫി അഷ്റഫി ഷുഹൂരിസ്സന എന്ന് മാത്രമല്ല, ആ വിശുദ്ധ ഖുർആനെ ഇറക്കാൻ ആരംഭിച്ചതും മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ്, അഥവാ റമദാൻ മാസത്തിലാണ്. വഹുവ റമദാനുൻ, റമദാൻ മാസമാണത്. ഫഖമ്മല മിൻ കുല്ലിൽ വുജൂഹ്, അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല സമ്പൂർണമാക്കിയിരിക്കുന്നു, ന്യൂനതകളില്ലാതെ അതിസമ്പൂർണമാക്കിയിരിക്കുന്നു എന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ ഈ ഒരു ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വിശേഷണം, അൽ ഖുർആനു അറബിയുൻ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അറബിയിലുള്ളതാണ്. രണ്ടാമത്തെ സിഫത്ത്, അൽ ഖുർആനു നൂറുൻ, ഖുർആൻ എന്നുള്ളത് നൂറാണ്. എന്തുകൊണ്ടാണ് ഖുർആന് നൂർ എന്നുള്ള വിശേഷണം വരാൻ കാരണം? ഉസിഫ ബിദാലിക ലിഅന്നഹു യുളീഉ ലിൽ മുത്തമസ്സികീന ബിഹി തരീഖഹും, ആ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ വഴിവെളിച്ചം നൽകും, അവർക്ക് സുവ്യക്തമായ വഴി വ്യക്തമാക്കി കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ നൂർ എന്നുള്ള വിശേഷണം വരാൻ കാരണം. സൂറത്തു നിസാഇന്റെ 174-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ബുർഹാൻ, വ്യക്തമായ പ്രമാണം വന്നെത്തിയിരിക്കുന്നു. വഅൻസൽന ഇലൈക്കും നൂറൻ മുബീന, വളരെ സുവ്യക്തമായൊരു നൂറ്, പ്രകാശത്തെ നാം ഇറക്കിയിരിക്കുന്നെന്നാണ്. ഇവിടെ നൂറൻ എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനെയാണ്. ഇപ്പോൾ അല്ലാഹു തആല ഇവിടെ നൂർ എന്നുള്ള വിശേഷണം നൽകിയിരിക്കുകയാണ്. ഇമാം തുബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, യഅനി യുബയ്യിനു ലക്കും അൽ മഹജ്ജത്തൽ വാലിഹ, അഥവാ ഈ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കി തരും, നമുക്ക് വിശദീകരിച്ചു തരും. അൽ മഹജ്ജത്തൽ വാലിഹ, സുവ്യക്തമായ വഴിയെ, വസ്സുബുലൽ ഹാദിയ, ഹിദായത്തിന്റെ പാതകളെ ഈ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരും. ആ ഹിദായത്തിന്റെ വഴി എന്നുള്ളതിന്റെ പ്രത്യേകത എന്താണ്? ഫീഹി ലക്കും അന്നജാതു മിൻ അദാബില്ലാ വ അലീമി ഇഖാബിഹി, ആ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ അവന്റെ വേദനാജനകമായ മറ്റ് നടപടിക്രമങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ഉള്ള രക്ഷ ആ ഒരു വഴികളിലുണ്ട് എന്നാണ് ഇമാം തുബരി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്. വയക്കൂലു ഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ല, ഷെയ്ഖ് നാസിറുദ്ദീൻ അസ്സഅദി റഹിമഹുല്ല പറയുന്നു, അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ, ഇലൈക്കും നൂറ മുബീന എന്ന് പറഞ്ഞല്ലോ, വ്യക്തമായ നൂറിനെ ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വഹു ഹാദൽ ഖുർആനുൽ അദീം, ആ പറഞ്ഞ നൂർ എന്നുള്ളത് ഈ വിശുദ്ധ ഖുർആനാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് അതിൽ പറയുകയാണ്, ഫന്നാസു ഫീ ളുൽമത്തിൻ ഇല്ലം യസ്തളിയു ബി അൻവാരിഹി, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രകാശത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം അന്ധകാരത്തിൽ പെട്ടുപോകും, നിബിഡമായ അന്ധകാരത്തിലേക്ക് ജനങ്ങൾ ആണ്ടുപോകും. വഫി ശിഖാഇൻ അലീമിൻ ഇല്ലം യക്തബിസു മിൻ ഖൈരിഹി, ആ വിശുദ്ധ ഖുർആനിന്റെ ഖൈറുകളിൽ നിന്ന് അതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ അങ്ങേയറ്റത്തെ ദുർഭാഗ്യവാന്മാരും അങ്ങേയറ്റത്തെ കഷ്ടം സംഭവിച്ച ആളുകളുമായി തീരും എന്നാണ്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ സിഫത്ത്, അൽ ഖുർആനു നൂറുൻ, ഖുർആൻ എന്നുള്ളത് നൂറാണ്, അള്ളാഹുവിന്റെ ഒരു പ്രകാശമാണ്. മൂന്നാമത്തെ സിഫത്ത്, അൽ ഖുർആനു റഹ്മത്തുൻ, ഖുർആൻ എന്നുള്ളത് റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. ഇതും വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല നൽകിയിരിക്കുന്ന ഒരു വിശേഷണമാണ്. സൂറത്തു നംലിന്റെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, നിശ്ചയമായിട്ടും ആ ഖുർആൻ എന്നുള്ളത് ഹിദായത്തുമാണ് റഹ്മത്തുമാണ്, മുഅ്മിനീങ്ങൾക്ക് ആ ഖുർആൻ ഹിദായത്തുമാണ് റഹ്മത്തുമാണെന്നാണ് അല്ലാഹു തആല ഇവിടെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇവിടെ റഹ്മത്ത് എന്ന് പറയാൻ കാരണം? അതിൽ ഉലമാക്കൾ ഷെയ്ഖ് ഹഫീളുള്ള പറയുന്നു, യർഹമു ബി കിതാബിഹി അൽ അസീസു മൻ യശാ മിൻ ഇബാദിഹി, ഈ ഒരു ഖുർആനെ കൊണ്ട് അല്ലാഹു തആല അവനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റഹ്മത്ത് നൽകുന്നു. ഫയൻകിദുഹു ബിഹി മിനൽ ളലാലത്തി ഇലൽ ഹുദാ, അങ്ങനെ ളലാലത്തിൽ നിന്ന് ആ ആളുകളെ അല്ലാഹു തആല ഹിദായത്തിലേക്ക് രക്ഷിക്കുന്നു, അതിലേക്ക് അവർക്ക് മോക്ഷം നൽകുന്നു. വയുൻജീഹി മിനൽ ഹലാക്കി വദിദ, അതുപോലെ തന്നെ ഇത്തരം അങ്ങേയറ്റത്തെ നാശനഷ്ടങ്ങളിൽ നിന്നും അവനെ അല്ലാഹു തആല ഈ ഖുർആനെ കൊണ്ട് രക്ഷിക്കുന്നു എന്നുള്ളതാണ്. വഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ എന്ന് അല്ലാഹു തആല പറയാൻ കാരണം അതാണ്. കാലൽ ഇമാമു ഷൗക്കാനി റഹിമഹുല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നൽ ഖുർആന ലഹുദൻ വറഹ്മ ലിമൻ ആമന ബില്ലാഹി വതാബ റസൂലഹു, ഈ ഖുർആൻ എന്നുള്ളത് തീർച്ചയായും റഹ്മത്ത് തന്നെയാണ്. ആർക്ക്? ലിമൻ ആമന ബിഹി, ആ അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾക്ക്. വതാബ റസൂലഹു, ആ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖസ്സൽ മുഅ്മിനീന, ഈ ആയത്തിൽ അവസാനത്തിൽ പറഞ്ഞല്ലോ, ലിൽ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം പറയാൻ കാരണം, ലി അന്നഹുമുൽ മുൻതഫിഉന ബിഹി, ആ ഖുർആൻ, ആ ഖുർആനെ കൊണ്ട് ഉപകാരമെടുക്കുന്നത്, അതിന്റെ ഉപകാരങ്ങൾ നേടിയെടുക്കുന്നത് മുഅ്മിനീങ്ങളായതുകൊണ്ടാണ് എന്നാണ്. ഇപ്പോ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് റഹ്മത്താണ്. വിശുദ്ധ ഖുർആന്റെ ധാരാളം ആയത്തുകളിൽ ഇങ്ങനെ ഖുർആനെ റഹ്മത്തായിക്കൊണ്ടും ആ ഖുർആനെ ഇറക്കിയ അള്ളാഹുവിനെ റഹ്മാനും റഹീമായിക്കൊണ്ടൊക്കെ പരിചയപ്പെടുത്തിയായി കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, തൻസീലും മിനർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട് ആദ്യ ആയത്തിൽ തന്നെ. ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത്, തഫ്സീറുകളിൽ പറയുന്നത്, ആർക്കെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഖുർആനെ വായിക്കുകയും പഠിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്തിട്ടെ എന്നാണ്. ഖുർആനോട് അടുക്കട്ടെ എന്നാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിനോട് അടുക്കണമെങ്കിൽ ഖുർആനോട് അടുക്കട്ടെ എന്നാണ് അതിന്റെ ആയത്തിന്റെ തഫ്സീറിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം അള്ളാഹു തആല ഈ ഉമ്മത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ റഹ്മത്ത് എന്നുള്ളത് ഈ വിശുദ്ധ ഖുർആനാണ്. അപ്പോ മൂന്നാമത്തെ സിഫത്ത് റഹ്മത്ത് എന്നുള്ള സിഫത്താണ്. ഖുർആനിന്റെ ഒരു വിശേഷണമാണ് റഹ്മത്ത് അഥവാ കാരുണ്യം. നാലാമത്തെ സിഫത്ത് അൽ ഖുർആനു ഷിഫാഉൻ, ഖുർആൻ എന്നുള്ളത് ഷിഫാ ആണ്, ഒരു ശമനമാണ്. എങ്ങനെയാണ് ഖുർആൻ ഷിഫയാകുന്നത്? ലി ദലാലതിഹി അല ദലാഇലിൽ വാളിഹാതി വൽ ആയാതിൽ ബയ്യിനാതി, അതിന്റെ സുവ്യക്തമായ മാർഗനിർദ്ദേശങ്ങളെ കൊണ്ടാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ അല്ലതി യകൂനു ബിഹാ ബിഔനില്ല അഷിഫാ മിൻ സഖമിൽ കുഫ്രി വൽ ളലാൽ, ളലാലത്തിന്റെയും കുഫ്റിന്റെയും ഒക്കെ രോഗങ്ങൾ, അതിന്റെ മാരക രോഗങ്ങൾ അതിൽ നിന്നുള്ള ഷിഫാ, അതിൽ നിന്നുള്ള ഒരു ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. ഈ ഒരു വിശേഷണവും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, കുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. നബിയെ പറയുക, ഹുവ ലില്ലദീന ആമാ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത്, ആ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് വിശ്വസിച്ച ആളുകൾക്ക് ഹുദയാണ്, ഷിഫാ ആണ്, ശമനമാണ് എന്ന് സൂറത്ത് ഫുസ്സിലത്തിന്റെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഫൽ ഖുർആനു ഹുവ ഷിഫാ ഉത്താം മിൻ ജമീഇൽ അദവായി അൽ ഖൽബിയ വൽ ബദനിയ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ശമനമാണ്. എന്തിൽ നിന്ന്? എല്ലാ തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ, വെറും മാനസികം മാത്രമല്ല, മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്നുമുള്ള ശിഫയാണ്, ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. വാദവാ ഇദ്ദുനിയാവൽ ആഖിറ, ഈ ദുനിയാവിൽ നമ്മെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ആഖിറത്തിൽ നമ്മെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ശിഫയാണ്. വമാ കുല്ലു അഹദിൻ യുഅഖൽ വലാ യുവഫക് ലിൽ ഇസ്തിഷ്ഫാ ഇബിഹി, പക്ഷേ വിശുദ്ധ ഖുർആൻ ശിഫയാണെങ്കിൽ കൂടി ഈ ഒരു ശിഫ, ഈ ഖുർആനെ കൊണ്ട് ശിഫ നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇദ അഹ്സന അലീലു അത്തവാബി അത്തദാവി ബിഹി വവലഹു അലാ ദാഇഹി ബിസിദ്ഖിൻ വഈമാനിൻ വഖബൂലിൻ താമിൻ വഇഅ്തികാദിൻ ജാസിമിൻ വസ്തീഫാഇ ശുറൂതിഹി ലം യുഖാവിംഹു ദാഉ അബദ. എന്നാൽ ഒരു രോഗി ഈ ഒരു ഖുർആനെ അതിനെ പ്രയോഗിക്കുകയാണ്, അതിനെ ഉപയോഗിക്കുകയാണ്, ഖുർആനാകുന്ന ശിഫ ഈ ഒരു മരുന്നിനെ ഉപയോഗിക്കുകയാണ്, എങ്ങനെ? ഈമാനോടുകൂടി, ഒന്നാമത്തത് ഈമാനോടുകൂടി, അതുപോലെ തന്നെ സിദ്ഖ്, സത്യസന്ധമായിക്കൊണ്ട്, അതുപോലെ തന്നെ ഖബൂലുൻ താം, ആ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പരിപൂർണമായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ട്, വാഴ്ത്തിക്കാതും ജാസിം, അടിയുറച്ച വിശ്വാസം കൊണ്ട്, അതുപോലെ തന്നെ വസ്തീഫ ഇ ഷുറൂത്തിഹി, അതിന്റെ ആ ഖുർആനെ കൊണ്ട് ചികിത്സിക്കുമ്പോൾ പാലിക്കേണ്ട ഷുറൂത്തുകൾ പാലിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഒരു രോഗി ഈ വിശുദ്ധ ഖുർആനാകുന്ന ഷിഫായിനെ ഉപയോഗിക്കുകയാണ്, ഈ ശമന ഔഷധത്തെ ഉപയോഗിക്കുകയാണ്. വവലാഹു അലദാഇഹി, എന്നിട്ട് അവൻ അവന്റെ രോഗത്തിന്മേൽ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ലം യുക്കാവിം ഹുദ്ദാഉ അബദൻ, ഒരു ആ രോഗം ഒരിക്കലും പിന്നെ അവിടെ നിലനിൽക്കുകയില്ല, ആ രോഗത്തിന് ഒരിക്കലും പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. പക്ഷേ ഈ ഷുറൂത്ത്, ഈ പറഞ്ഞ ഗുണങ്ങൾ വേണം, പറയുന്ന രോഗിക്ക്, ചെയ്യുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങൾ വേണം. ഒന്ന്, സിദ്ഖ്, ഈമാന്, ഖബൂലുൻ താം, പരിപൂർണമായിട്ടുള്ള സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ പരിപൂർണമായിട്ട് സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വഴത്തിക്കാതിൻ ജാസിം, അടിയുറച്ച വിശ്വാസം വേണം. കേവലം ഒരു സംശയം ഒന്ന് ചെയ്തു നോക്കിയിട്ട് തെറ്റൊന്ന് നോക്കുക, ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിലല്ല, അടിയുറച്ച വിശ്വാസമുള്ളവനെ അത് ആ രോഗം ശമനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മാറുകയുള്ളതാണ്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ചോദിക്കുന്നു, വകൈഫ തുഖാവിമുൽ അദവാ കലാമ റബ്ബൽ അർളി വസ്സമ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഒരു രോഗം നിലനിൽക്കുക? റഹ്മാനായ റബ്ബിന്റെ കലാമിനെ, അതിനെ എതിരിട്ടുകൊണ്ട് ഏതു രോഗത്തിനും നിൽക്കാൻ കഴിയുക. ലൗനുസ്സിലാലൽ ജിബാലി ലസദാഹ, ആ വിശുദ്ധ ഖുർആൻ അങ്ങാനം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ആ പർവ്വതത്തെ തകർത്ത് തരിപ്പണമാക്കി കളയുമായിരുന്നു. ആ ഉഴാലൽ അർലി ലഖതഅഹ, അതേപോലെ തന്നെ ഭൂമിയിലേക്കാണ് നേരിട്ടത് ഇറക്കിയിരിക്കുന്നതെങ്കിൽ ആ ഭൂമിയെ വിണ്ടുകീറിക്കുമായിരുന്നു. ഫമാ മിൻ മറലിൻ മിൻ അംറാലിൽ ഖുലൂബി വൽ അബ്ദാനി, അതുകൊണ്ട് തന്നെ ഒരൊറ്റ ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങളും ഇല്ല. ഇല്ല വഫിൽ ഖുർആനി സബീലു ദലാലത്തി അലാ ദവാഇഹി വസബബിഹി, എങ്ങനെയല്ലാതെ വിശുദ്ധ ഖുർആനിൽ അതിന്റെ ശമനത്തെക്കുറിച്ചും അതിൽ നിന്ന് സ്വീകരിക്കേണ്ട രക്ഷാമാർഗങ്ങളെക്കുറിച്ചുമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടല്ലാതെ എന്നാണ്. അഥവാ അതിലേക്കൊക്കെയുള്ള നിർദ്ദേശങ്ങളും അതിലേക്കൊക്കെയുള്ള സൂചനകളും വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ലിമൻ റസഖഹുല്ലാഹു ഫഹ്മൻ ഫീ കിതാബി, ഇത് മനസ്സിലാക്കുക ആർക്കാണ്? ആ വിശുദ്ധ ഖുർആനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറഞ്ഞ ഒരു ഉദ്ധരണിയാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഹാദൽ ഖുർആനു ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഈ ഖുർആൻ എന്നുള്ളത് ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ്, ശമനൌഷധമാണ്. മിൻ അംറാലി ഷഹവാത്ത്, ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മിൻ അംറാലി ഷഹവാത്ത്, ഒന്ന് ഷഹവത്ത്, സ്വന്തം ദേഹേച്ഛ, മനസ്സിന്റെ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, അതിന്റെ രോഗങ്ങൾ, അത്തരം രോഗങ്ങൾ. അസ്വാദത്വ അനിൽ ഖിയാദിൽ ശറർ, ഈ രോഗങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് അള്ളാഹുവിന്റെ ഷറഇന് കീഴ്പ്പെടുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു കളയും ഇത്തരം രോഗങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു രോഗം അംറാലി ശുബഹാത്തിൽ ഖാദിഹ ഫിലളിൽ മിൽ യക്കീനി, ദീനിന്റെ വിഷയങ്ങളിൽ നമ്മളുടെ യക്കീനെ അതിനെ ദുർബലപ്പെടുത്തുന്ന, അതിനെ തകർത്ത് കളയുന്ന ശുബഹത്തുകൾ, ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, അതൊരു രോഗമാണല്ലോ. അതുകൊണ്ടാണല്ലോ മുനാഫിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞത് ഫി കുലൂബിഹിം മറലുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ അതൊരു രോഗമാണ്. അപ്പോ ഇത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം ഉള്ള ശിഫയാണ് വിശുദ്ധ ഖുർആൻ. ഈ രണ്ട് രോഗങ്ങൾക്കും ശമനം തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കലാണ്. ആ വിശുദ്ധ ഖുർആന് അടുക്കലും പഠിക്കലുമാണെന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇതുപോലെ നാലാമത്തെ സിഫത്ത്, ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്ന നാലാമത്തെ സിഫത്ത്, അൽ ഖുർആനു മൗഇളത്തുൻ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മൗഇളത്താണ്, അതൊരു ഉപദേശമാണ്. ഖുർആൻ എന്നുള്ളത് ഉപദേശമാണ്. ഷെയ്ഖ് പറയുന്നു വസഫ ബിദാലിക അൽ ഇസ്തിമാലിഹി അലൽ മവാഇലി വസ്സവാജിരി ലത്തി തലീനുൽ ഖുലൂബ്, ഇങ്ങനെ ഒരു ഇത് മൗഇളത്താണ്, ഇതൊരു ഉപദേശമാണെന്ന് പറയാൻ കാരണം ഈ വിശുദ്ധ ഖുർആനിൽ നല്ലതായ ധാരാളം ഉപദേശങ്ങളും താക്കീതുകളും ഉണ്ട്. ഹൃദയങ്ങളെ ലോലമാക്കുന്ന, കടുത്ത ഹൃദയങ്ങളൊക്കെ ലോലമാക്കി കളയുന്ന അത്തരത്തിലുള്ള നല്ലതായ ഉപദേശങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ മൗഇളത്ത് എന്നുള്ള സിഫത്ത് വരാൻ കാരണമെന്നാണ്. ഇത് സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുക്കും മൗഇളത്തും മിൻ റബ്ബിക്കും, നിശ്ചയമായി നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു മൗഇളത്ത് വഴല് അത് എത്തിയിരിക്കുന്നു എന്നാണ്, ഒരു ഉപദേശം എത്തിയിരിക്കുന്നു എന്നാണ്. ഇത് സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. യഖൂലുൽ ഇമാമു തുബരി റഹിമഹുല്ലാ, ഇമാം തുബരി റഹിമഹുല്ലാ പറയുന്നു യഅനി സിക്റ തുദക്കിറുക്കും ഇഖാബല്ലാ, നിങ്ങളെ അള്ളാഹുവിന്റെ ഇഖാബിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിക്റാണത്. വതുഖവ്വിഫുക്കും വഅയ്ദഹു മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള താക്കീദിനെ കുറിച്ചിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു സിക്റാണത്. എന്നിട്ട് ഇത് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അവസാനം പറയുന്നത് ഈ മൗഇളത്ത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അത് വിശുദ്ധ ഖുർആനാണെന്നാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ ഒരു മൗഇളത്താണ്, അള്ളാഹുവിന്റെ ഉപദേശമാണ്. നമ്മൾ ഉപദേശം കേൾക്കാൻ വേണ്ടി പല ആളുകളുടെ അടുത്ത് പോകും, പല ആളുകളോട് ഉപദേശം ചോദിക്കും. പക്ഷേ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഉപദേശമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനെ കൂടുതൽ പഠിക്കലാണ്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയത് മൗഇളത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു മൗഇളത്താണ്, റബ്ബ് നൽകുന്ന ഉപദേശങ്ങളാണ്. ഇതിനേക്കാൾ നല്ലൊരു ഉപദേശം ഞാൻ ആരെ തരാനുള്ളത്? അപ്പോ ലോക സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണം. അത് തന്നെ മതി ഒരു മനുഷ്യൻ നന്നാവാൻ. കാരണം റബ്ബിന്റെ ഉപദേശമാണത്, കേവലം ഏതെങ്കിലും സൃഷ്ടികളുടെ ഉപദേശമല്ല എന്നർത്ഥം. വയഖൂലുൽ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ പറയുന്നു, യഅനി അൽ ഖുർആൻ, ഇവിടെ മൗഇളത്ത് എന്ന് പറഞ്ഞത് ഖുർആനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ മൗഇളത്ത് ആർക്കാ ലഭിക്കുക, ഈ ഒരു വിഷയം, ഈ ഒരു ഉപദേശം, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുക ആർക്കാ? മൻ ഖറഅഹു വഅറഫ മഅനാഹു, ആ ഖുർആനെ വായിക്കുകയും അതിന്റെ ആശയങ്ങളെ ഗ്രഹിക്കുകയും ചെയ്തവർക്കാണ് ഈ മൗഇളത്ത് ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ലഭിക്കുകയല്ല. ഈ മൗഇളത്ത് ലഭിക്കണമെങ്കിൽ അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ആ ഖുർആനിന്റെ ഖുർആനെ നമ്മൾ വായിക്കണം. രണ്ടാമത്തേത്, ആ ഖുർആനിന്റെ ആശയങ്ങളെ നമ്മൾ ഗ്രഹിക്കുകയും വേണം. അപ്പൊ ഇതാണ് നാലാമത്തെ സിഫത്ത്. അഞ്ചാമത്തെ സിഫത്ത് ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്നു, അൽ ഖുർആനു മുബാറക്കുൻ, ഖുർആൻ ബറക്കത്തുള്ളതാണ്, അഥവാ ബറക്കത്താണ് ഖുർആൻ, ഒരു ബറക്കത്താണ്. ഫൽ ഖുർആനുൽ കരീം മുബാറക്കുൻ ഫി അഹ്കാമിഹി വഫി ജമീഇ മഖാസിദിഹി ബി ജമീഇ അൻവാഇ ബറക്ക അൻവാഇൽ ബറക്ക. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്നുള്ളത് ബറക്കത്താണ്, അതിന്റെ ഹുക്കുമുകളിലാകട്ടെ, അത് മുന്നോട്ട് വെക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ബറക്കത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുബാറക്കെന്ന് ഒരു സിഫത്ത് വിശേഷണം വരാൻ കാരണമെന്നാണ്. സൂറത്തുൽ അംബിയാഇന്റെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നു, വഹാദാ ദിക്റുൻ മുബാറക്കുൻ, ഇതൊരു ദിക്റാണ്, അള്ളാഹിൽ നിന്നുള്ള ഉത്ബോധനാണ്. മുബാറക്കുൻ, അതിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മുബാറക്കാണത്, ബർക്കത്തുള്ളതാണ്. അൻസൽനാഹു, നാം ഇറക്കിയിട്ടുണ്ട് അതിനെ. അഫ അൻതും ലഹു മുൻകിറുൻ, അപ്പൊ നിങ്ങൾ അതിനെ എതിർക്കുന്നവരാണോ, അതിനെയാണോ നിങ്ങൾ എതിർക്കുന്നതെന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മുബാറക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഖൂലു ഷെയ്ഖ് അസ്സഅദി റഹിമഹുല്ലാ, ഷെയ്ഖ് നാസറുദ്ദീൻ അസ്സഅദി റഹിമഹുല്ലാ പറയുന്നു, വകൗനുഹു മുബാറക്കൻ, ഇവിടെ മുബാറക്ക് എന്നുള്ള വിശേഷണം നൽകാൻ കാരണം കസറത്തു ഖൈരിഹി, ആ വിശുദ്ധ ഖുർആനിലെ ഖൈറിന്റെ ആധിക്യം മൂലാണ്. വനമാഇഹി വസിയാദതിഹ, അതിലുള്ള ഖൈറിന്റെ ആധിക്യവും അതിന്റെ അഭിവൃദ്ധിയും മൂലാണ് വിശുദ്ധ ഖുർആനിന് ഇങ്ങനെ മുബാറക്ക് എന്ന് അല്ലാഹു തആല പറയാൻ കാരണം. വലാ ഷൈ അഅലമു ബറക മിൻ ഹാദൽ ഖുർആൻ, ഖുർആനിനേക്കാൾ ബർക്കത്തേറിയ ഒന്നുമില്ല ഈ ലോകത്ത്. ഏറ്റവും വലിയ ബർക്കത്തുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഫഇന്ന കുല്ല ഖൈരിൻ വനിഅമ വസിയാദ ദീനിയ ഔ ദുനിയവിയ ഔ ഉഖ്രവിയ ഫഇന്നഹ ബിസബബിഹി വഅസറുൻ അനിൽ അമലി ബിഹി. അതുകൊണ്ട് തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇഹലോകത്തെയും പരലോകത്തെയുമുള്ള എന്തെല്ലാം അഭിവൃദ്ധികളുണ്ടോ, പരലോകത്തും ഇഹലോകത്തുമൊക്കെ നമുക്ക് ലഭിക്കുന്ന എന്തെല്ലാം അഭിവൃദ്ധികളുണ്ടോ, ഇതെല്ലാം തന്നെ ഈ ഖുർആനെ കൊണ്ടുണ്ടാകുന്നതാണ്. ഈ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, അഥവാ ഈ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം തന്നെ എന്നാണ്. അപ്പോ ഈ ഒരു ഖുർആൻ മുബാറക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സഅദി റഹിമഹുല്ല പറയുന്നത്, വജബ തലഖീഹി ബിൽ ഖുബൂൽ, ആ ഖുർആനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിപൂർണമായിട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുല്ല അതിന്റെ അവസാനത്തിൽ പറയുന്നത്, വസ്തിഹ്റാജു ബറക്കത്തിഹി, ഈ ഖുർആനിന്റെ ബറക്കത്ത് നമുക്ക് എങ്ങനെ ലഭിക്കുക, എങ്ങനെ നമുക്കൊരു ഖുർആന്റെ ബറക്കത്ത് നേടിയെടുക്കാൻ കഴിയും, അതിനൊരൊറ്റ വഴിയുള്ളൂ, ബി തഅല്ലുമി അൽഫാളിഹി വ മഅനിഹി, ആ ഖുർആനിന്റെ ലഫ്ളുകളെയും മഅനയെയും ഒരുപോലെ പഠിക്കണം, അങ്ങനെ മാത്രമേ ഈ ഖുർആനിൽ നിന്നുള്ള ബറക്കത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്താണ് ബി തഅല്ലുമി അൽഫാളിഹി വ മഅനിഹി, ആ ഖുർആനിന്റെ അൽഫാളുകളെയും മഅനികളെയും, കേവലം ലഫ്ള് മാത്രമല്ല, കേവലം ലഫ്ള് മാത്രം ഓതി തീർത്ത് ഖത്തം തീർക്കുക എന്നുള്ളതല്ല, ഒരേ സമയം അതിന്റെ അൽഫാളുകളെയും അതിന്റെ മഅനി അതിന്റെ ആശയങ്ങളെയും പഠിക്കുന്നതിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഇസ്തിഖ്റാജുൽ ബറക്ക, ആ വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്തിനെ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ്. എന്നിട്ട് ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഇതിന്റെ നേരെ വിപരീതമായതാണ്, എല്ലാ ബറക്കത്തും നഷ്ടപ്പെടുന്ന ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നതാണ് മിനൽ ഇഹ്റാലി അൻഹു, ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതും എന്നാണ്. ഇനി ആറാമത്തെ സിഫത്ത് അൽ ഖുർആനു ഹഖുൻ, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഹക്കാണ്. അഥവാ ലിഅന്ന അഖ്ബാറഹു വഅവാമിറുഹു ഹഖുൻ, അഥവാ ഈ വിശുദ്ധ ഖുർആൻ അറിയിച്ചു തരുന്ന എന്തെല്ലാം വാർത്തകളുണ്ടോ അതെല്ലാം തന്നെ ഹക്കാണ്, അതിന്റെ കൽപ്പനകളെല്ലാം തന്നെ ഹക്കാണ്. വഖിസസുഹു സിദ്ഖുൻ വഹഖുൻ, അതിലെ പറഞ്ഞിരിക്കുന്ന സംഭവ കഥകളെല്ലാം തന്നെ ഹക്കായതാണ്, യാഥാർത്ഥ്യമായുള്ളതാണ്. ബിഹൈസു ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഒരിക്കലും ബാത്തിൽ വരാത്ത അള്ളാഹുവിൽ നിന്നാണല്ലോ ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹക്ക് എന്നുള്ള ഒരു സിഫത്ത് വരാൻ കാരണം. ഈ ഖുർആനിൽ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഹക്കാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്റാഇന്റെ 105-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, വബിൽ ഹഖി അൻസൽനാഹു വബിൽ ഹഖി നസല വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറ വബിൽ ഹഖി അൻസൽനാഹു, ഹക്കോടുകൂടിയാണ് നാം അതിനെ ഇറക്കിയത് എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി യഖൂൽ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നു, വബിൽ ഹഖി അൻസൽനാഹു, ഇവിടെ വബിൽ ഹക്കി സത്യത്തോടുകൂടി ഹക്കോടുകൂടിയാണ് ഇറക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിനായത്തുൻ അൽ ഖുർആൻ, ഇവിടെ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹക്ക് എന്ന് പറയുന്നത് ഖുർആനാണ്. ഫഹുവ ഹക്കുൻ വനുസൂലുഹു ഹക്കുൻ വമാ തളമ്മനുഹു ഹക്കുൻ, അഥവാ ഖുർആൻ അതെല്ലാം തന്നെ ഹക്കാണ്. അതുപോലെ തന്നെ ആ ഖുർആനെ പ്രവാചകനിലേക്ക് ഇറക്കി എന്നുള്ളതും ഹക്കാണ്, യാഥാർത്ഥ്യമായതാണ്. ആ ഖുർആൻ ഉൾക്കൊള്ളുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഹക്കാണ് എന്ന് മാത്രമല്ല, ഈ ഖുർആൻ ഇറക്കിയ അള്ളാഹു അവന്റെ ഒരു പേരും എന്താണ്? ഹക്ക് എന്നാണ്, ഹക്ക് എന്നുള്ള ഇസ്മാണ്. അപ്പോ ഇതാണ് ആറാമത്തെ സിഫത്ത്, അൽ ഖുർആനു ഹക്കുൻ, ഖുർആൻ എന്നുള്ളത് ഹക്കാണ്. ഇനി ഏഴാമത്തെ സിഫത്ത്, ഏറ്റവും അവസാനമായി കൊണ്ട് ഷെയ്ഖ് ഹഫിളഹുല്ല പറയുന്ന ഏഴാമത്തെ സിഫത്ത്, അൽ ഖുർആനു അസീസുൻ, ഖുർആൻ എന്നുള്ളത് അസീസാണ്, അസീസാണ്, ഇസ്സത്തുള്ളതാണ്. ഇവിടെ ഖുർആൻ അസീസാണെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിഅന്നഹു ഗാലിബു ബിഖുവത്തി ഹുജ്ജതിഹി വഫസാഹതിഹി വബയാനിഹി കുല്ലമാ സിവാഹു, ആ ഖുർആൻ അതിനു പുറമെയുള്ള എല്ലാത്തിനെയും കീഴ്പ്പെടുത്തി കളയും. അതിന്റെ ഹുജ്ജത്ത് കൊണ്ട്, അതിന്റെ സുവ്യക്തമായ തെളിവ് കൊണ്ടും, അതിന്റെ ഫസാഹത്ത്, അതിന്റെ സ്ഫുടത, ഭാഷയിലുള്ള സ്ഫുടത കൊണ്ടും എല്ലാം കൊണ്ടും അതിനെ പുറമെയുള്ള എല്ലാവരുടെയും, എല്ലാ ആളുകളുടെയും ഹൃദയങ്ങളെയും മൊത്തം കീഴടക്കിക്കളയും എന്നുള്ളത് കൊണ്ടാണ് ഖുർആനിന് ഇങ്ങനെ ഒരു സിഫത്ത് വരാൻ കാരണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് ഫുസ്സിലത്തിലെ 41-42 ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന കഫറു ബിസ്സിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. വഴി ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്, വഇന്നഹു ലകിതാബുൻ അസീസ്, നിശ്ചയമായിട്ടും ആ ഖുർആൻ എന്നുള്ളത് ലകിതാബുൻ, അതൊരു ഗ്രന്ഥമാകുന്നു. അസീസ് വെറുമൊരു ഗ്രന്ഥമല്ല, അസീസായ ഗ്രന്ഥമാണ്, അഥവാ ഇസ്സത്തുള്ള, അങ്ങേറ്റത്തെ ശക്തമായൊരു ഗ്രന്ഥാണെന്നാണ്. ഇപ്പൊ ഇവിടെ ഖുർആനിനെ ഇസ്സത്ത്, അസീസ് എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഖൂലുൽ ഇമാം തുബരി റഹിമഹുല്ല, ഇമാം തുബരി റഹിമഹുല്ല പറയുന്നു, അഥവാ ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അസീസുൻ ബി ഇഅ്സാസില്ലാഹി ഇയാഹു, ഖുർആൻ എങ്ങനെയാണ് അസീസായത്, ഖുർആൻ എങ്ങനെയാണ് ഇസ്സത്തുള്ളതായത്, അത് അസീസായ അല്ലാഹു തആല അതിന് ഇസ്സത്ത് നൽകിയതാണ്. അതിന്റെ എന്നിട്ട് അദ്ദേഹം അതിന്റെ ഒരു ഇസ്സത്തിന്റെ രൂപം വിശദീകരിക്കുകയാണ്, വഹിഫ്ലിഹി മിൻ കുല്ലി മൻ അറാദ ലഹു തബ്ദീലൻ ഔ തഹരീഫൻ ഔ തഗയ്യറൻ, അതിലെന്തെങ്കിലും മാറ്റത്തിരുത്തൽ വരുത്താൻ ശ്രമിക്കുന്ന ആളുകളെ, അവരിൽ നിന്നെല്ലാം അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ, അതാ ഖുർആനിന്റെ ഇസ്സത്തിലെ ഭാഗമാണ്. ഖാല മുഹമ്മദ് താഹിർ ഇബ്നു ആഷൂർ റഹിമഹുല്ല, ഇമാം ഇബ്നു ആഷൂർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഖുർആൻ അസീസാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഖുർആൻ അതിജയിക്കുന്നതാണ്, കീഴ്പ്പെടുത്തുന്നതാണ്, ആരെ? ലി മുഴാനിദീഹി, അതിനെ എതിർക്കുന്ന ആളുകളുടെ ഹൃദയത്തെ പോലും ആ വിശുദ്ധ ഖുർആൻ കീഴ്പ്പെടുത്തുന്നതാണ്. വദാലിക ലിഅന്നഹു അജസഹും അൻ മുഅറളതിഹി, അഥവാ ആ വിശുദ്ധ ഖുർആൻ അതിനെ എതിരിടുന്നതിൽ നിന്നും, അവരെ അശക്തരാക്കി കളഞ്ഞിരിക്കുന്നു, ആ ഖുർആനായിട്ട് എതിരിട്ട് നിൽക്കുന്നതിൽ നിന്നും അതിന്റെ ശത്രുക്കളെ ആ വിശുദ്ധ ഖുർആൻ അശക്തരാക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അസീസ് എന്ന് സൂറത്തു ഫുസ്സിലത്തിന്റെ 41-ാമത്തെ ആയത്തിൽ വിശദീകരിക്കാൻ കാരണമെന്നാണ്. സന്ദർഭികമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണത്, വിശുദ്ധ ഖുർആന്റെ ഇത്തരം ഒരു സിഫത്ത്. ചരിത്രത്തിലെ പല സംഭവങ്ങളും തന്നെ ഈ ഒരു കാര്യത്തിന് സാക്ഷിയാണ്. വിശുദ്ധ ഖുർആൻ അജീസാണ്, അത് അജ്സത്തുള്ളതാണ്, അത് അതിന്റെ എതിരാളികളുടെ മനസ്സിനെ പോലും കീഴ്പ്പെടുത്തുന്നതാണ് എന്നുള്ളതിന്. പലപ്പോഴും സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇമാ ഇബ്നു ഹിസ്സാഖ് ഉദ്ധരിച്ച ഒരു സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. റുത്ബത്ത് ബിനു റബീഅ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വിലവേഷലിനായിട്ട് ചെല്ലുന്നുണ്ട്, ഈ ദഴത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ സംഭവത്തിൽ വളരെ പ്രസിദ്ധമാണല്ലോ റുത്ബത്ത് ബിനു റബീഅ അതിൽ നിന്ന് പിന്തിരിയുന്നത്. കുറൈശികളായ ആളുകളോട് റുത്ബത്ത് ബിനു റബീഅ പറയുകയാണ്, ഞാൻ മുഹമ്മദായിട്ടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, ഞാനൊന്ന് വിലവേശി നോക്കട്ടെ. എന്നിട്ട് അദ്ദേഹം അത് അങ്ങോട്ട് പോവുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തബയോട് ആദ്യം പറഞ്ഞു, കുൽ യാ അബൽ വലീദ് അസ്മ, അബുൽ വലീദ് താങ്കൾ സംസാരിച്ചു കൊള്ളുക, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ അബുൽ വലീദ് തന്റെ ധാരാളം, നിനക്ക് അധികാരമാണെങ്കിൽ ഞങ്ങൾ അധികാരം തരാം, അതുപോലെ തന്നെ നിനക്ക് ഇനിയിപ്പോ മറ്റേ പ്രശസ്തിയാണെങ്കിൽ പ്രശസ്തി തരാം, നിങ്ങൾക്ക് എന്തു വേണം അതൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് ആ വിലവേശൽ നടത്തുന്നുണ്ട്. അങ്ങനെ ആ വിലവേശൽ കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അബൽ വലീദ് താങ്കൾക്ക് പറയാനുള്ളത് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയും അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ തുടങ്ങി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്നുള്ളത് സൂറത്തു ഫുസ്സിലത്തിന്റെ ആദ്യത്തെ കുറെ ആയത്തുകൾ ഓതുക മാത്രമാണ് ചെയ്തത്. നബിയുടേതായിട്ടൊന്നും പറഞ്ഞില്ല, കേവലം ആയത്തുകൾ മാത്രം ആണ് റുത്ബയോട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ തുടങ്ങിയതെന്നാണ്. സൂറത്തു ഫുസ്സിലത്ത് അതിന്റെ ആരംഭം മുതൽ പാരായണം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഉണ്ടായ റുത്ബയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് അൻസതലഹു, റുത്ബ അപ്പൊ ഇങ്ങനെ നിശബ്ദനായിരുന്നത് കേൾക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴേക്കും ഉത്തുബയ്ക്ക് ക്ഷീണ അനുഭവപ്പെടാൻ തുടങ്ങിയതാണ്. അങ്ങനെ തനിക്ക് തന്റെ സ്വന്തം ശരീരത്തെ താങ്ങാനാവാതെ ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഉത്തുബെത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് തോളുകളിൽ കൈ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ശരീരത്തെ പിടിച്ചിരുത്താൻ നോക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ഇത് കേട്ടുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് അദ്ദേഹം ആകെ അസ്വസ്ഥനായിക്കൊണ്ട്, ഇതിന്റെ ഒരു രിവായത്തിൽ പറയുന്നത് ഹസ്ബക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളോട് പറഞ്ഞു, കദ് സമീഅത യാ അബൽ വലീദ് മാ സമീഅത, അപ്പൊ താങ്കൾക്ക് എനിക്ക് പറയാനുള്ളത് എന്താണ് അബിൽ വലീദ്, താങ്കൾ കേട്ടു കഴിഞ്ഞു, ഇത് മാത്രമാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഇങ്ങനെ റുത്ബ നേരെ തിരിച്ചു ചെല്ലുകയും അങ്ങനെ കുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അപ്പോഴേ റുത്ബയുടെ ആകെ മുഖഭാവമൊക്കെ മാറി, റുത്ബ തളർന്നുപോയി. അപ്പൊ ഇത് കുറൈശികൾക്ക് അകലെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അവരിൽ ചില ആളുകൾ അടക്കം പറഞ്ഞു, നഹലിഫു ബില്ലാഹി ലഖദ് ജാഅകും അബുൽ വലീദ് ബിഗൈരിൽ വജ്ഹി അല്ലദീ ദഹബ ബിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, അബുൽ വലീദ് പോയ ആളായിട്ടല്ല തിരിച്ചു വരുന്നത്, അബുൽ വലീദിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അബുൽ വലീദിന്റെ മുഖം പോയ മുഖമല്ല അബുൽ വലീദിനുള്ളത്, എന്തോ അബുൽ വലീദിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ റുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പോയ അബുൽ റുത്ബ അവസാനം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുതെ വിടണമെന്നാണ്, നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അധികം സംസാരിക്കാൻ നിൽക്കണ്ട, ഞാൻ അവനിൽ നിന്ന് കേട്ടത് അതെന്തല്ല, വല്ലാഹി മാഹു അബിഷാർ വലാ ബിസ്ഹിർ, അതൊരിക്കലൊരു കവിതയല്ല, അതൊരു സിഹറല്ല. കവിത അദ്ദേഹം കുറെ കേട്ടിട്ടുണ്ട്, അബുൽ വലീദ് എന്നറിയപ്പെടുന്ന റുത്ബ കവിത കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നുമല്ല എന്ന് പറയുകയും മുഹമ്മദിനെ നമുക്ക് ഏറ്റവും നല്ലത് അവനെ അവന്റെ പാട്ടിന് വിടലാണ്, ഒരിക്കലും അവനെ തടയാൻ ശ്രമിക്കരുതെന്ന് പറയുകയും ചെയ്തെന്നാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഖുറൈശികൾ എല്ലാവരും പറഞ്ഞു, സഹറക വല്ലാഹി അബുൽ വലീദ് ബിലിസാനിഹി, വല്ലാഹി അബുൽ വലീദെ നിങ്ങളെ എന്ത് ചെയ്തു, മുഹമ്മദിന്റെ സിഹറിൽ, മുഹമ്മദിന്റെ നാവിന്റെ സിഹറിൽ താങ്കളും പെട്ടുപോയി എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖുർആനെ അവര് സിഹറെന്ന് പറയാനായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ, ഈ ഖുർആന് കേൾക്കാൻ പോയ ഭൂരിഭാഗം ആളുകളും പോയ ആളായിട്ടല്ല തിരിച്ചു വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത് സാധാരണ ഒരു സിഹറിലാണ് കണ്ടിട്ടുള്ളത്. മാരണപ്രവൃത്തി മൂലം ആളുകളെ ഹൃദയത്തിനെ കവർന്നെടുത്ത് പൈശാചികത ചെയ്യിച്ചിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ ഇവിടെ അവർക്ക് ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കുന്ന മാറ്റം ഇതിന്റെ കടുത്ത എതിരാളികളെ പോലും മാറ്റിമറിക്കുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനെ സിഹിർ എന്ന് പേര് വരാൻ തന്നെ കാരണം. അഥവാ ഖുർആനിന്റെ ഈ അസീസ് എന്നുള്ള സിഫത്തിനെയാണ് അവിടെ വ്യക്താക്കുന്നത്. അഥവാ അതിൻ്റെ അതാ ഹൃദയങ്ങളെ എന്ത് ചെയ്യും, കീഴ്പ്പെടുത്തിക്കളയും, അതിനെ അതിജയിച്ചു കളയും. അതാണ് ഈ ഉത്ബത്ത് ഇബ്നു റബിയയുടെ സംഭവത്തിൽ, ഇമാ ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ച സംഭവത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അഥവാ കാഫിറായ ഉത്ബത്ത് ഇബ്നു റബിയയുടെ ഹൃദയത്തെ പോലും ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നില്ല? ഉത്ബ ഒരിക്കലും ഖുർആൻ കേൾക്കാൻ വേണ്ടി പോയാളല്ല, പക്ഷെ എന്തോ ഒരു കാരണവശാൽ കേട്ടുന്നപ്പോഴാണ് ഉത്ബക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായത്. നമുക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു അവസ്ഥ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, നമുക്ക് ഖുർആനിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കറിയില്ല, ഖുർആന്റെ സിഫത്തുകൾ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഈ ഖുർആനിന്റെ കേവലം ലഫ്ലുകളിൽ മാത്രമുള്ള പാരായണം മാത്രമാണ്, അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അതിലേക്കൊന്നും നമുക്ക് പോകാൻ കഴിയില്ല എന്ന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാലും ശരി, ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഏഴാമതായിട്ട് കൊടുക്കുന്ന അൽ ഖുർആനു അസീസുൻ, ഖുർആൻ എന്നുള്ളത് അസീസാണ്, ഇസ്സത്ത് എന്നുള്ള സിഫത്ത് പറഞ്ഞത്. ഷെയ്ഖ് അവസാനം പറയുകയാണ്, ഫഹാദിഹി അയ്യുഹൽ അഹിബ്ബൽ കിറാം ബഅദുൽ ഔസാഫിൽ ലത്തി ഇത്തസഫ ബിഹൽ ഖുർആനുൽ കരീം, ഇതാണ് വിശുദ്ധ ഖുർആന്റെ ഏതാനും ചില സിഫത്തുകൾ എന്നുള്ളത്. വഇല്ല ഫഹുനാക ഔസാഫുൻ കസീറ മൻസൂറ ഫി സനായ, എന്നല്ല, വിശുദ്ധ ഖുർആൻ ഈ സിഫത്തുകൾ മാത്രമല്ലുള്ളത്, ഇതിനു പുറമേയുള്ള ധാരാളം സിഫത്തുകൾ വിശുദ്ധ ഖുർആന്റെ മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പല പണ്ഡിതന്മാർ പറഞ്ഞ 50-ൽ അധികം സിഫത്തുകളൊക്കെ ചില പണ്ഡിതന്മാർ എണ്ണിയതായിട്ട് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ. ഫയംബഴി അലൈന അന്നഅതനി ബികലാമി റബ്ബിന ഖിറാഅതൻ വഹിഫ്ലൻ വതദബ്ബുറൻ, അതുകൊണ്ട് തന്നെ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ആ റബ്ബിന്റെ കലാമിനെ, അതിനെ ഹിഫ്ല് ചെയ്തുകൊണ്ടും അതിനെ പാരായണം ചെയ്തുകൊണ്ടും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടും ആ ഖുർആനെ പരിഗണിക്കുക എന്നുള്ളതാണ്. വനത്തഖ് കുല്ലൽ വസായിലിൽ മുഴയിന അലാ ദാലിക്, അങ്ങനെ ആ ഖുർആനിനെ അത്തരം ഒരു രീതി, അത്തരം ഒരു നിലപാട് ഖുർആനോടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം വസീലകൾ, മാർഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതുമാണ്. അതിൽപ്പെട്ടതാണ് കമാഴിഫത്തി അസ്മാഇൽ ഖുർആനി വൗസാഫിഹി, ഖുർആനിന്റെ അസ്മാകളും ഖുർആനിന്റെ ഔസാഫുകളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അഥവാ ഇതിന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും മനസ്സിലാക്കിയാലാണ് അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് പോലെ, ഖുർആനിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും മനസ്സിലാക്കുന്നുള്ളത് നമുക്ക് ഈ ഖുർആനെയും കൂടുതൽ അടുത്തറിയാൻ കഴിയും. അവസാന ഷെയ്ഖ് പ്രാർത്ഥനയോടുകൂടി ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. അസ്അലുല്ലാഹ ലി വലക്കും ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാത്തിഹിൽ ഉലിയ അൻ യജഅല ഖുർആനൽ കരീം റബിയ ഖുലൂബന, ഈ ഖുർആനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ല പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.